ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ 10. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-33 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 24 മുതൽ 40 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 32-ാം അധ്യായം. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. സൻഹേരീബ് വന്ന് യെരുശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നു എന്ന് യഹസ്കിയാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി. അനവധി കുന്തവും പരിചയം ഉണ്ടാക്കി. അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. അശൂർ രാജാവിനെയും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോടുകൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ യഹസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അനന്തരം അശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോടുകൂടെയുള്ള സൈന്യമൊക്കെയും ലാഖീഷിനരികെ ഉണ്ടായിരുന്നു. തന്റെ ദാസന്മാരെ യെരുശലേമിലേക്ക് യഹൂദ രാജാവായ യഹസ്കിയാവിന്റെയും യെരുശലേമിലെ സകല യഹൂദിയരുടെയും അടുക്കൽ അയച്ചു പറയിച്ചത് എന്തെന്നാൽ, അശൂർ രാജാവായ സൻഹേരീബ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ യെരുശലേമിൽ നിരോധം സഹിച്ചു പാർപ്പാൻ എന്തൊന്നിനാലാകുന്നു ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും എന്ന് യെഹസ്കിയാവ് പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരുശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിന് മുമ്പിൽ നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടേണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യെഹസ്കിയാവ് തന്നെയല്ലോ? ഞാനും എന്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ? എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്. നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നത് എങ്ങനെ? അവന്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ യെഹസ്കിയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നതുപോലെ യെഹസ്കിയാവിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരുശലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെ കുറിച്ച് എന്ന പോലെ യെരുശലേമിന്റെ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം യെഹസ്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ എഹിസ്കിയാവെയും യെരുശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സൻഹേരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. പലരും യെരുശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ എഹിസ്കിയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു. ആ കാലത്ത് എഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരം അരുളി ഒരു അടയാളവും കൊടുത്തു. എന്നാൽ എഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യെഹിസ്കിയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹിസ്കിയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. യെഹിസ്കിയാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു. അവൻ വെള്ളി, പൊന്ന്, രത്നം, സുഗന്ധവർഗം, പരിച, സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗൃഹങ്ങളും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡികശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി. ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നതുകൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാടുകൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു. ഈ യെഹിസ്കിയാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. അങ്ങനെ യെഹിസ്കിയാവ് തന്റെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. യെഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽപ്രവർത്തികളും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. യെഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തിങ്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരുശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവന്റെ മകനായ മനശ്ശ അവന് പകരം രാജാവായി. 33-ാം അധ്യായം. മനശ്ശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. യഹോവ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ തന്റെ അപ്പനായ യെഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ എന്റെ നാമം ഇരിക്കുമെന്ന് യഹോവ അരുളി ചെയ്ത യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ പുത്രന്മാരെ ബെൻ ഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആവിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചോ, ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്ക് സ്ഥാപിക്കും എന്നും ഞാൻ മോശം മുഖാന്തരം ഇസ്രയേലിനോട് കൽപ്പിച്ച സകല ന്യായ പ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച ദേശത്തു നിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളകയില്ല എന്നും ദൈവം ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്തിരുന്നു. അങ്ങനെ മനശ്ശ യഹോവ ഇസ്രയേൽ പുത്രന്മാരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദിയെയും യെരുശലേം നിവാസികളെയും തെറ്റുമാറാക്കി. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരുശലേമിൽ അവന്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധമായി. അതിന്റെ ശേഷം അവൻ ഗീഹോന് പടിഞ്ഞാറ് താഴ്വരയിൽ മീൻവാതിലിന്റെ പ്രവേശനം വരെ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറമതിൽ പണിതു. അവൻ അത് ഓഫേലിനു ചുറ്റും വളരെ പൊക്കത്തിൽ പണിയുകയും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സേനാധിപന്മാരെ പാർപ്പിക്കുകയും ചെയ്തു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യദൈവങ്ങളെയും വിഗ്രഹത്തെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും യെരുശലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. അവൻ യഹോവയുടെ യാഗപീഠം നന്നാക്കി അതിന്മേൽ സമാധാന യാഗങ്ങളും സ്തോത്രയാഗങ്ങളും അർപ്പിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ സേവിപ്പാൻ യഹൂദയോട് കൽപ്പിച്ചു. എന്നാൽ ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചുപോന്നു. എങ്കിലും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കത്രേ. മനുഷ്യയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിനു മുമ്പേയുള്ള അവന്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു. മനശ്ശെ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ അവന്റെ അരമനയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 22 വയസ്സായിരുന്നു. അവൻ 2 യെരുശലേമിൽ വാണു. അവൻ തന്റെ അപ്പനായ മനശ്ശെ ചെയ്തതുപോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ മനശ്ശെ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോൻ ബലി കഴിച്ച് അവയെ സേവിച്ചു. തന്റെ അപ്പനായ മനശ്ശെ തന്നെത്താൻ യഹോവയുടെ മുമ്പാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല. ആമോൻ മേൽക്കുമേൽ അകൃത്യം ചെയ്തേയുള്ളൂ. അവന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ അവന്റെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. യോഹന്നാന്റെ സുവിശേഷം 18:24-40 വാക്യങ്ങൾ. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ അടുക്കൽ അയച്ചു. ശിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, "നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ?" എന്ന് ചിലർ അവനോട് ചോദിച്ചു. "അല്ല" എന്ന് അവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, "ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ?" എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. "ഈ മനുഷ്യന്റെ നേരെ എന്തു കുറ്റം ബോധിപ്പിക്കുന്നു?" എന്ന് ചോദിച്ചു. "കുറ്റക്കാരനല്ലാഞ്ഞു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു" എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവരോട്, "നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ" എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, "മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ" എന്ന് പറഞ്ഞു. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു. "നീ യഹൂദന്മാരുടെ രാജാവോ?" എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, "ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ?" എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിനുത്തരമായി, "ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു?" എന്ന് ചോദിച്ചതിന് യേശു, "എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല" എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, "എന്നാൽ നീ രാജാവ് തന്നെ അല്ലയോ?" എന്ന് പറഞ്ഞതിന് യേശു, "നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു. അതിനായി ലോകത്തിൽ വന്നും ഇരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു" എന്നുത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, "സത്യമെന്നാൽ എന്ത്?" എന്ന് പറഞ്ഞ് പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു ചെന്ന അവരോട്, "ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ?" എന്ന് ചോദിച്ചതിന് അവർ പിന്നെയും, "ഇവനെ വേണ്ട, ബറബാസിനെ മതി" എന്ന് നിലവിളിച്ചു പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരനായിരുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശു പിടിക്കപ്പെട്ടു. അത്ഭുതങ്ങളില്ല, അടയാളങ്ങളില്ല, വീര്യപ്രവൃത്തികളില്ല, തന്റെ യാതൊരു ദൈവികതയും അവിടെ വെളിപ്പെടുന്നില്ല. യേശു പിടിക്കപ്പെട്ടു. യേശുവിൽ ഉണ്ടാകുന്ന ഈ മാറ്റം ഗ്രഹിക്കുന്ന ശിഷ്യന്മാരും മറ്റുള്ളവരെയും നാം കാണുന്നു. ഇതറിഞ്ഞ യൂദാ പോലും പോയി പശ്ചാത്തപിച്ച് സ്വയം നശിപ്പിക്കും. ശിഷ്യന്മാരെല്ലാവരും ചെയ്തു. മഹാപുരോഹിതന്മാരും സംഘവും പിശാചും സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ സൻഹരീബിന്റെ സൈന്യത്തെ ഒരു ദൂതനിറങ്ങി നശിപ്പിച്ചപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നാം എല്ലാവരും സ്തുതി സ്തോത്രങ്ങൾ മുഴക്കുന്നവരാണ്. എന്നാൽ പിന്നത്തേതിൽ യെശയ്യാ പ്രവാചകൻ വന്ന് നിശ്ചയമായി മരിച്ചു പോകുമെന്ന് അവനോട് പറയുമ്പോൾ അവന്റെ ഹൃദയം പൊടിഞ്ഞു പോവുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മരണമെന്ന് പറയുന്നതും ഒരു വിടുതലില്ല എന്ന് പറയുന്നതും ദൈവപ്രവൃത്തിയുടെ അവസാനമായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ വിജയിച്ച വീരന്മാർ യേശു ഇവരെല്ലാവരും ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് അവരുടെ മഹത്വം. പലപ്പോഴും നമ്മൾ ദൈവപ്രവൃത്തിയെ ഈ ഭൂമിയിൽ മാത്രം ഒതുക്കുന്ന അവസ്ഥ വാട്ട് ഷാൽ വി സേ എന്ന ലോങ്ങിന്റെ പുസ്തകത്തിൽ ഒരനുഭവം പറയുന്നു. തന്റെ 2 വയസ്സുള്ള കുഞ്ഞ് ബാത്ടബിൽ മുങ്ങി മരിച്ചപ്പോൾ എല്ലാവരും പോയ ശേഷം ആ പിതാവ് ചെന്നിട്ട് ആ ബാത്ടബിന്റെ റബ്ബർ സ്റ്റോപ്പർ ഊരി ആ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം മുഴങ്കാലിലിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആ പുസ്തകത്തിൽ ഇരിക്കുന്നു. കർത്താവെ, എത്ര എളുപ്പമായിരുന്നു, ഇത്രേ ചെയ്താൽ മതിയായിരുന്നല്ലോ. ദൈവത്തിന്റെ പൈതലി, ദൈവം തന്റെ വലിയ ശക്തിയിൽ ഉന്നതനായി വിരാജിക്കുമ്പോൾ എന്റെ നിസാര പ്രശ്നത്തിന് വേണ്ടി നിസാരമായി തന്റെ വിരൽ അനക്കാൻ മടിച്ചിരിക്കുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയും ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതിന് കാരണം നമ്മളുടെ വിശ്വാസത്തെ നാം ഒരിക്കലും നിത്യതയോട് ചേർന്ന് ചിന്തിക്കാത്തതുകൊണ്ടാണ്. നിത്യത നിത്യത എന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയുമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമെങ്കിലും വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുമെങ്കിലും നിത്യത എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി, നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾ കാണാതിരിക്കുന്നിടത്താണ് നമ്മൾക്ക് ഈ പരാജയം സംഭവിക്കുന്നത്. അത് കാണാതിരുന്നത് കൊണ്ടാണ് എന്തോ വലിയൊരു ദോഷമാണ് തനിക്ക് സംഭവിച്ചതെന്ന് ഹിസ്കിയാവ് ചിന്തിക്കുകയും മറിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ദൈവം അത് കേൾക്കുകയും ചെയ്യുന്നു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന തെറ്റല്ല. നമ്മളുടെ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷം മാത്രമേ ദൈവസന്നിധിയിലേക്ക് നാം എടുക്കപ്പെടുവാൻ പാടുള്ളൂ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു താനും തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടി അപേക്ഷ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു പോരുകയും ചെയ്തു. തന്റെ യൗവനകാലത്ത് യേശു ക്രൂശിൽ മരിച്ചു, സത്യമാണ്. എന്നാൽ തന്റെ ജനനം തുടങ്ങി യേശുവിനെ വധിക്കുവാൻ പിശാചും ദുഷ്ടമനുഷ്യനും ശ്രമിച്ചിരുന്നു. തന്റെ പ്രവൃത്തി തികയുവോളം തനിക്ക് ആപത്ത് സംഭവിക്കരുതെന്ന് യേശു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നാൽ മുൻപൊരിക്കൽ ചിന്തിച്ചതുപോലെ സകലവും തികഞ്ഞ ശേഷം ക്രൂശിന്മേൽ കിടന്ന് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് മരിക്കുന്ന യേശുവിനെ നാം കാണും. നമ്മളുടെ പ്രവൃത്തി തീരുമ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എറ്റേണിറ്റിയെ, നിത്യതയെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ നിയോഗത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്നത്തെ പോൽക്കാലം നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.